സയ്യിദുന ഹസ്രത്ത് അമീറുൽ മുഅ്മിനീൻ ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് 18/1/2008 ബൈത്തുൽ ഫുതൂഹ് ലണ്ടനിൽ ചെയ്ത ഖുതുബയുടെ പരിഭാഷ കേൾപ്പിക്കുകയാണ്.
أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم
കഴിഞ്ഞ ഖുതുബകളിൽ പ്രതിപാദിച്ചു വരുന്ന വിഷയം തന്നെയാണ് ഞാൻ ഓതിയ വചനത്തിലുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ച മൂന്നാമത്തെ കാര്യം ഹിക്മത്ത് ആയിരുന്നു. അതായത്, നീ നിന്റെ ഗ്രന്ഥമിറക്കിക്കൊടുക്കാൻ പോകുന്ന ആ ദൈവദൂതൻ ജനങ്ങളെ ഹിക്മത്തും പഠിപ്പിക്കേണ്ടതാണ്. ഹിക്മത്തിന് വിവിധ അർത്ഥങ്ങളുണ്ട്. അത് കഴിഞ്ഞ ഖുതുബകളിൽ വിവരിച്ചു കഴിഞ്ഞതാണ്. നീതി, ന്യായം, അറിവ്, ബുദ്ധി സാമർത്ഥ്യം ഏതെങ്കിലും കാര്യം ശരിയായ നിലയിൽ പ്രയോഗിക്കുകയും അനുയോജ്യമായ നിലയിൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക എന്നൊക്കെ ഹിക്മത്തിന് അർത്ഥങ്ങളുണ്ട്. ഈ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും ഖിയാമത്തുനാൾ വരെ നിലനിൽക്കുന്ന ആ മഹാത്മാവിന് നൽകപ്പെട്ട ഗ്രന്ഥത്തെയും കുറിച്ച് ഞാൻ ഇന്ന് പറയുന്നതാണ്. ഞാൻ പറഞ്ഞു, ഹിക്മത്തിന് നീതിയും ന്യായവും എന്നും അർത്ഥമുണ്ട്. വരാൻ പോകുന്ന ദൈവദൂതൻ ഹിക്മത്തും പഠിപ്പിക്കുന്ന ആളായിരിക്കണമെന്ന് ഞാൻ ഓതിയ വചനത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിരുന്നതായി കാണാം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പദത്തിന്റെ അർത്ഥം വരാൻ പോകുന്ന ദൈവദൂതൻ നീതി സ്ഥാപിക്കണമെന്നുമാണ്. നീതി പഠിപ്പിക്കുന്ന ആളായിരിക്കണം. യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അദ്ദേഹം ഗ്രന്ഥവും ഹിക്മത്തും നിങ്ങളെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിൽ ഈ പ്രാർത്ഥന സ്വീകരിച്ചതിന്റെ ഫലമായി ആ റസൂൾ നിയോഗിതനായെന്നും അദ്ദേഹത്തിന് ഗ്രന്ഥമിറങ്ങിയെന്നും അത് യുക്തിനിർഭരമായ അധ്യാപനങ്ങളാൽ നിറഞ്ഞതാണെന്നുമുള്ള വിളംബരമാണുള്ളത്. ഈ റസൂൽ നിങ്ങളെ ഈ ഗ്രന്ഥത്തിന്റെ ഹിക്മത്ത് പഠിപ്പിക്കുകയും ഖിയാമത്തുനാൾ വരെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അതായത് നീതി പഠിപ്പിക്കുന്ന ഈ ഗ്രന്ഥം ഖിയാമത്തുനാൾ വരെ നീതിയുടെ അധ്യാപനത്തിനുള്ള മുദ്രയാണ്. നിയോഗിതനായ ഈ നബിയുടെ അധ്യാപനവും പ്രവൃത്തിയും നീതിരഹിതമല്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിത മാതൃകയും ആർക്കും പ്രാപിക്കാൻ സാധിക്കാത്ത വിധം ഉന്നതമാണ്. എന്നാൽ അള്ളാഹു അത് പ്രാപിക്കാനുള്ള വഴികൾ പറഞ്ഞു തന്നു. ഓരോരുത്തരും കഴിയുന്നത്ര ആ ജീവിത മാതൃകയനുസരിച്ച് നടക്കാൻ ശ്രമിക്കേണ്ടതാണ്. കാരണം ഇതുകൂടാതെ ഈ ഉമ്മത്തിലുള്ള ആൾ കരസ്ഥമാക്കേണ്ട സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഹിക്മത്തുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളും പ്രവൃത്തികളും കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഈ പദത്തിനുള്ള നീതി എന്ന അർത്ഥമനുസരിച്ച് ആ മഹാത്മാവിന്റെ ജീവിതത്തിലെ ഒന്ന് രണ്ട് സംഭവങ്ങൾ പറയുന്നതാണ്. പിന്നീട് ഖുർആന്റെ പാഠങ്ങളും വിവരിക്കുന്നതായിരിക്കും ഇൻഷാ അള്ളാ. നിവേദനങ്ങളിൽ വന്നിരിക്കുന്നു, ഹുനൈൻ യുദ്ധത്തിന് ശേഷം ഗനീമത്ത് മുതൽ, അതായത് യുദ്ധത്തിൽ കിട്ടിയ മുതൽ വിതരണം ചെയ്യാൻ തുടങ്ങുമ്പോൾ ചില അറേബ്യൻ നേതാക്കന്മാർക്ക് മറ്റുള്ളവരുടെ മേൽ പരിഗണന നൽകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ധനം വിതരണം ചെയ്തു. അപ്പോൾ നീതിപൂർവം പെരുമാറിയില്ല എന്ന് പറഞ്ഞ് ആരോ ആക്ഷേപം ഉന്നയിച്ചു. അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ നീതിപൂർവം പെരുമാറുന്നില്ലെങ്കിൽ പിന്നെ നീതി നടപ്പാക്കാൻ ആരാണുള്ളത്? അവർക്ക് കൂടുതൽ നൽകിയത് അവരുടെ ഹൃദയം ഇണക്കുന്നതിന് വേണ്ടിയായിരുന്നു. അറേബ്യയിലെ നേതാക്കന്മാർ ഇസ്ലാമിനോട് അടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. അവർ ഇസ്ലാമിനോട് അടുത്തു വരികയും അത് സ്വീകരിക്കുകയും ചെയ്തു. കൂടുതൽ ലോഹരി അവർക്ക് നൽകിയത് ആരുടെയെങ്കിലും മേൽ അതിക്രമം പ്രവർത്തിച്ചുകൊണ്ടായിരുന്നില്ല. അള്ളാഹു ഗനീമത്ത് മുതലിന്റെ അഞ്ചിലൊരു ഭാഗം അള്ളാഹുവിനും റസൂലിനും വേണ്ടി അനുവദിച്ചിട്ടുള്ളതാണ്. വിവിധ തരക്കാർക്ക് അത് വിതരണം ചെയ്യാനുള്ള അധികാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ആ മഹാത്മാ ഒരിക്കൽ പറഞ്ഞു, ചിലർക്ക് ഞാൻ അധികം കൊടുക്കുന്നത് അവരുടെ വിശ്വാസപരമായ ബലഹീനതയും അതിമോഹവും കണക്കിലെടുത്തുകൊണ്ടാണ്. വിശ്വാസത്തിൽ ദൃഢചിത്തരായവർക്ക് ചില സന്ദർഭങ്ങളിൽ ഞാൻ കുറച്ചു കൊടുക്കുന്നു. ദൃഢചിത്തരായ വിശ്വാസികൾ എനിക്ക് കൂടുതൽ പ്രിയപ്പെട്ടവരാണ്, ഞാൻ അവരെ സ്നേഹിക്കുന്നു. അതിനാൽ ആർക്കെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികം കൊടുത്തിരുന്നുവെങ്കിൽ അതും അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ചും ഹിക്മത്തനുസരിച്ചുമായിരുന്നു കൊടുത്തിരുന്നത്. നീതി സ്ഥാപിക്കുന്നതിനുള്ള ജീവിത മാതൃകയായിരുന്നു അത്. ഗനീമത്ത് മുതൽ കിട്ടിയവർ തങ്ങളുടെ ഈമാൻ ശക്തിപ്പെടുത്തുന്നതിന് ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഒരു വൃദ്ധന് പകരം വീട്ടാനുള്ള അനുമതി നൽകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ചവെച്ച ഒരു സംഭവം ചരിത്രത്തിലുണ്ട്. നിവേദനത്തിൽ വന്നിരിക്കുന്നു, നസർ എന്ന അധ്യായം ഇറങ്ങിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രഭാഷണം ചെയ്തു. അതിലെ വചനങ്ങൾ കേട്ടപ്പോൾ നബിയുടെ വഫാത്ത് അടുത്തിരിക്കുന്നുവെന്ന് സ്വഹാബത്ത് മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഈ പ്രഭാഷണത്തിന് ശേഷം ആ മഹാത്മാവ് പറഞ്ഞു, അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് ഞാൻ നിങ്ങളോടെല്ലാവരോടും പറയുകയാണ്, എന്നോട് ആരെങ്കിലും അവകാശം വാങ്ങാനും പകരം ചോദിക്കാനുമുണ്ടെങ്കിൽ ഖിയാമത്തുനാളിന് മുമ്പേ ഇവിടെ വെച്ച് അത് വാങ്ങാവുന്നതും ചോദിക്കാവുന്നതുമാണ്. അപ്പോൾ അക്കാശ എന്നു പേരുള്ള വൃദ്ധനായൊരു സഹാബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, എന്റെ ഉമ്മയും ബാപ്പയും അങ്ങയ്ക്ക് ബലി, പകരം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചുകൊള്ളുക എന്ന് അങ്ങ് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന യുദ്ധാവസരത്തിൽ എന്റെ ഒട്ടകം അങ്ങയുടെ ഒട്ടകത്തിന്റെ അടുത്തെത്തി. ഞാൻ ഇറങ്ങുമ്പോൾ അങ്ങയുടെ വടി കൊണ്ടുള്ള അടി എനിക്ക് കൊണ്ടു. അത് അങ്ങ് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്നെനിക്കറിയില്ല. എന്തായാലും അടി എനിക്ക് കൊണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രതാപത്തെ കൊണ്ട് സത്യം, അള്ളാഹുവിന്റെ റസൂൽ അറിഞ്ഞുകൊണ്ട് നിന്നെ അടിക്കുകയില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരു വടി കൊണ്ടുവരാൻ കൽപ്പിച്ചു. ഫാത്തിമയുടെ വീട്ടിൽ നിന്ന് അദ്ദേഹം വടി കൊണ്ടുവന്നു. അക്കാശയ്ക്ക് ആ വടി കൊടുത്തുകൊണ്ട് തന്നോട് പകരം വീട്ടിക്കൊള്ളാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അപ്പോൾ ഹസ്രത്ത് അബൂബക്കറും ഉമറും അലിയും എല്ലാം എഴുന്നേറ്റ് നിന്നു. നബിയോട് പകരം വീട്ടരുതെന്നും തങ്ങളോട് പകരം ചോദിച്ചുകൊള്ളുക എന്നും അക്കാശയോട് അവർ പറഞ്ഞു. പക്ഷെ അക്കാശ പറഞ്ഞു, ഇല്ല, എനിക്ക് പകരം വീട്ടേണ്ടത് നബിയോടാണ്. പിന്നീട് അതിലത്തെ ഹസനും ഹുസൈനും എഴുന്നേറ്റ് നിന്നു. തങ്ങൾ നബിയുടെ മകളുടെ മക്കളാണെന്നും തങ്ങളോട് പകരം വീട്ടിക്കൊള്ളുക എന്നും അവർ പറഞ്ഞു. അക്കാശ അതും സ്വീകരിക്കാൻ തയ്യാറായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ പകരം ചോദിക്കണമെന്ന വാശിയിൽ അദ്ദേഹം ഉറച്ചു നിന്നു. നബി തിരുമേനി എഴുന്നേറ്റ് നിന്നവരോടെല്ലാം ഇരിക്കാൻ പറഞ്ഞു. നിങ്ങൾ ഇരിക്കുക, ഞാൻ തന്നെ അത് ഏറ്റുകൊള്ളാം എന്ന് ആ മഹാത്മാവ് അറിയിച്ചു. അപ്പോൾ അക്കാശ പറഞ്ഞു, എനിക്കടികൊണ്ടപ്പോൾ അടികൊണ്ട ഭാഗത്ത് തുണിയൊന്നും ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്റെ അനുഗ്രഹീത ശരീരത്തിൽ നിന്ന് വസ്ത്രം നീക്കിക്കൊണ്ട് അടിച്ചുകൊള്ളാൻ അക്കാശയോട് പറഞ്ഞു. സഹാബാക്കൾ ഈ ദൃശ്യം കണ്ടപ്പോൾ അനിയന്ത്രിതമായി കരയാൻ തുടങ്ങി. നബി തിരുമേനിയോടൊന്നും പറയരുതെന്നും തങ്ങളോട് പകരം വീട്ടിക്കൊള്ളുക എന്നും അവർ പറഞ്ഞതാണ്. ആ സന്ദർഭത്തിൽ എല്ലാവരുടെയും ശ്വാസം നിലച്ചിരുന്നു. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ അടുത്ത നിമിഷം തന്നെ അവർ കണ്ട കാഴ്ച അതൊരു പ്രേമിയും പ്രേമഭാചനവും തമ്മിലുള്ള അനുരക്തിയുടെ കാഴ്ചയായിരുന്നു. അക്കാശ മുന്നോട്ടാഞ്ഞ് നബി തിരുമേനിയുടെ അനുഗ്രഹീത ശരീരത്തിൽ മുത്തുവാൻ തുടങ്ങി. എന്റെ ഉമ്മയും ബാപ്പയും അങ്ങയ്ക്ക് തണ്ടമാണ്. അങ്ങയോട് പകരം വീട്ടുന്നത് ആർക്കാണ് സഹിക്കുക? അങ്ങ് ഞങ്ങൾക്ക് നീതിയുടെ പുതിയ പുതിയ നിയമങ്ങൾ പഠിപ്പിച്ചു തന്നു. അങ്ങ് എന്തെങ്കിലും അക്രം ചെയ്യുമെന്നോ അതിക്രമം കാണിക്കുമെന്നോ ഞങ്ങൾക്ക് വിചാരിക്കാനേ പറ്റുകയില്ല. ഇത് അങ്ങയുടെ ശരീരത്തിൽ മുത്തം വയ്ക്കാനുള്ള ഒരവസരമായിട്ട് ഞാൻ കണ്ടു. അത് നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചില്ല. എന്നാൽ നീതിയുടെ രാജകുമാരന്റെ അതിനുള്ള മറുപടി എത്ര മനോഹരമായിരുന്നുവെന്ന് നോക്കുക. നബി തിരുമേനി പറഞ്ഞു, ഒന്നുകിൽ പകരം വീട്ടേണ്ടി വരും, അല്ലെങ്കിൽ മാപ്പാക്കേണ്ടി വരും. അക്കാശ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹു ഖിയാമത്തു നാളിൽ എനിക്ക് മാപ്പ് നൽകുമെന്ന പ്രതീക്ഷയോടെ ഞാൻ അങ്ങേക്ക് മാപ്പ് നൽകുന്നു. നബി തിരുമേനി അത് കേട്ടപ്പോൾ അവിടെ കൂടിയിരുന്നവരോട് പറഞ്ഞു, സ്വർഗത്തിൽ എന്റെ സുഹൃത്തിനെ കാണാൻ ആഗ്രഹിക്കുന്നയാൾ വൃദ്ധനായ ഈ അക്കാശയെ നോക്കിക്കൊള്ളുക. പിന്നീട് അക്കാശയ്ക്കെതിരെ ദേഷ്യം പ്രകടിപ്പിച്ച ആ സ്വഹാബിമാരെല്ലാം എഴുന്നേറ്റ് അദ്ദേഹത്തെ മുത്താൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉരസാൻ തുടങ്ങി. ഇതായിരുന്നു ആ മഹാനായ ദൈവദൂതന്റെ നീതി. നിസ്സാരനായ ഒരാൾക്ക് പോലും തന്നോട് പകരം വീട്ടാൻ അനുവാദം നൽകി. പകരം വീട്ടുന്നില്ലെങ്കിൽ മാപ്പാക്കണമെന്ന് പറഞ്ഞു. ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ തനിക്ക് മാപ്പ് തന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കണം. നീതിയുടെ ഈ മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചത്. ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് തന്റെ സ്വഹാബാക്കളെ ഉപദേശിച്ചുകൊണ്ടുമിരുന്നു. കാരണം നീതി പുലർത്താൻ ശക്തമായിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നു. വേറെയും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇനി ഞാൻ ഇത് സംബന്ധമായി വന്നിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ ഒന്ന് രണ്ട് പാഠങ്ങൾ പറയുന്നതാണ്. അല്ലാഹു പറയുന്നു, ഇന്ന അല്ലാഹ യഅമറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇൽ ഖുർബ വയൻഹാനിൽ ഫഹ്ഷായി വൽ മുങ്കരി വൽ ബഗി യഅദുക്കും ലഅല്ലകും തദക്കറൂൻ. നീതി പുലർത്തുന്നതിനും നന്മ ചെയ്യുന്നതിനും അടുത്ത ബന്ധുക്കളോടെന്ന പോലെ സഹായം നൽകുന്നതിനും തീർച്ചയായും അല്ലാഹു കൽപ്പിക്കുന്നു. നീചപ്രവൃത്തിയെയും നിഷിദ്ധ കർമ്മത്തെയും നിയമലംഘനത്തെയും അവൻ വിലക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവൻ നിങ്ങളെ ഉപദേശിക്കുകയാണ്. ഈ അധ്യാപനമനുസരിച്ച് പ്രവർത്തിച്ചാൽ കുടുംബപരമായ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ദേശീയവും അന്തർദേശീയവുമായ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. അത്രമാത്രം യുക്തിനിർഭരമായ അധ്യാപനമാണിത്. യുക്തിയോടുകൂടി ചെയ്യുന്ന നീതി നന്മയുടെ നില ഉയർത്തുകയും നീതിക്ക് ശേഷം സ്നേഹവും സന്തോഷവും ഉണ്ടാക്കുകയും ചെയ്യുന്നതായിരിക്കും. തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ സമൂഹം ശ്രമിക്കുന്നതാണ്. തിന്മയിൽ നിന്ന് രക്ഷപ്പെടുന്നതോടെ നീതിയുടെ പുതിയ പുതിയ നിലകൾ സ്ഥാപിതമാകുന്നതുമായിരിക്കും. കടമകൾ നിർവഹിക്കുന്നതിലേക്ക് ശ്രദ്ധയുണ്ടാകും. നീതി പകരം വീട്ടുന്നതുകൊണ്ട് മാത്രം സ്ഥാപിതമാവുകയില്ല. ചില ഘട്ടങ്ങളിൽ നന്മ പ്രവർത്തിക്കുന്നതിലൂടെ നീതി സ്ഥാപിതമാകും. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും വികാര പ്രകടനങ്ങൾ കൊണ്ടും നീതി നിലനിൽക്കും. അള്ളാഹുവിനോടുള്ള ഭയം കാരണത്താൽ തിന്മകൾ ഉപേക്ഷിക്കുകയും നന്മകൾ കൈക്കൊള്ളുകയും ചെയ്യുമ്പോൾ നീതി നിലനിൽക്കുന്നതാണ്. ആരോടെങ്കിലും പകരം ചോദിക്കുന്നതുകൊണ്ടോ ആർക്കെങ്കിലും ശിക്ഷ നൽകുന്നതുകൊണ്ടോ മാത്രം അത് ഭൗതികമായ നീതിയാണെന്നത് ശരി. പക്ഷേ അള്ളാഹു പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ നോക്കുമ്പോൾ അത് നീതി ആവുകയില്ല. അതുകൊണ്ട് ചിലപ്പോൾ സംസ്കരണവും നടക്കുകയില്ല, മറിച്ച് ശത്രുത വർദ്ധിക്കുന്നതായിരിക്കും. വെറുപ്പും വൈരാഗ്യവും ഉണ്ടാകും, പകയും വിദ്വേഷവും വർദ്ധിക്കും. അതുകൊണ്ട് സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് വിധിക്കുന്നതാണ് നീതി. ഹസ്രത്ത് മസീഹ് മഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നന്മയ്ക്കു പകരം നന്മ ചെയ്യാനും പ്രത്യുപകാരത്തിൽ കവിഞ്ഞ് നന്മ ചെയ്യുവാനുമുള്ള അവസരത്തിൽ സഹായോപകാരം ചെയ്യുവാനും സഹായോപകാരത്തിൽ കവിഞ്ഞ് ബന്ധുത്വപരമായ അനുകമ്പ കാണിക്കേണ്ട ഘട്ടത്തിൽ സ്നേഹാവേശത്തോടെ സൗജന്യ ദാനം ചെയ്യുവാനും അള്ളാഹു നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. നീതിധർമ്മത്തിന്റെ സീമയെ ലംഘിക്കുന്നതിനെയും പരോപകാര വിഷയത്തിൽ ബുദ്ധി നിരാകരിക്കുന്ന അനാശാസ്യമായ നില കൈക്കൊള്ളുന്നതിനെയും, അതായത് അപാത്രത്തിൽ നന്മ ചെയ്യുന്നതിന് ഉത്സുകതയോ സൽപാത്രത്തിൽ നന്മ ചെയ്യുന്നതിനുള്ള ഉപേക്ഷയോ കാണിക്കുന്നതിനെയും, ബന്ധുതാപരമായ അനുകമ്പ കാണിക്കേണ്ട സ്ഥാനത്ത് സ്നേഹാവേശത്തോടുകൂടിയ സൌജന്യോപകാരം ചെയ്യുന്നതിൽ കുറവ് വരുത്തുകയോ അതിരുകവിഞ്ഞ ആർദ്രാശീലം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നതിനെയും അവൻ വിരോധിക്കുകയും ചെയ്യുന്നു. അതായത് അസ്ഥാനത്ത് ഔദാര്യം കാണിക്കുന്നതും തെറ്റാണ്. സ്ഥാനത്തും ചെയ്യേണ്ട സമയത്തും ഔദാര്യം കാണിക്കാതിരിക്കുന്നതും തെറ്റാണ്. അടുത്ത ബന്ധുക്കളോട് പെരുമാറുന്നത് പോലെ ഉമ്മ കുട്ടിയോട് പെരുമാറുന്നത് പോലെയുള്ള സ്വഭാവം കാണിക്കേണ്ടതാണ്. ഇതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് തെറ്റായ സമീപനമായിരിക്കും. മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം തുടരുന്നു, ഉപരിയുക്ത വിശുദ്ധവാക്യം ഉപകാരധർമ്മത്തിന്റെ ദശാവിശേഷങ്ങളെയാണ് പ്രതിപാദിക്കുന്നത്. ഒന്നാമത്തേത് നന്മയ്ക്കു പകരം നന്മ ചെയ്യുക എന്ന പ്രത്യുപകാരശീലം. ഇത് താഴ്ന്ന പടിയിലുള്ള ഗുണമാണ്. തനിക്കുപകാരം ചെയ്തയാൾക്ക് നന്മ ചെയ്യുക എന്ന പ്രത്യുപകാരശീലം അന്യന്റെ ഉപകാരത്തെ മതിക്കുവാൻ കഴിയുന്ന സാധാരണക്കാരന് പോലും സമ്പാദിക്കുവാൻ സാധിക്കുന്നതാണ്. ഇതിലും കൂടുതൽ പ്രയാസമുള്ള ഘട്ടമാണ് രണ്ടാമത്തെ നിലയിലുള്ള സഹായോപകാരം. പ്രത്യുപകാര നിലയ്ക്കല്ലാതെ അന്യന് ഉപകാരം ചെയ്യുകയും ഒരു കടപ്പാടുമില്ലാതിരിക്കെ മറ്റുള്ളവർക്ക് ഗുണം വരുത്തുകയും ചെയ്യുക എന്ന ശീലം ശാഖനീയമാണെങ്കിലും മധ്യനിലയിലുള്ളതാണ്. അധികം ആളുകളും സാധുജനത്തിന് സഹായോപകാരം ചെയ്യുന്നുണ്ടെങ്കിലും ആ സഹായത്തിൽ ഒരു ന്യൂനത മറഞ്ഞുകിടക്കുന്നതായി കാണാം. സഹായം ചെയ്തയാൾ താൻ ഉപകാരം ചെയ്തുവെന്ന് ഭാവിക്കുകയോ അതിനു പകരമായി കുറഞ്ഞ പക്ഷം നന്ദി ഭാവമോ പ്രാർത്ഥനയോ മറ്റവനിൽ നിന്ന് പ്രതീക്ഷിക്കുകയോ തന്റെ ഉപകാരത്തിന് കടപ്പെട്ട മനുഷ്യൻ എപ്പോഴെങ്കിലും തനിക്കെതിരായി വർത്തിക്കുന്ന പക്ഷം അവനെ ഉപകാരസ്മരണയില്ലാത്തവനെന്നും കൃതജ്ഞനെന്നും പേര് വിളിക്കുകയോ ചെയ്യുന്നു. അയാൾ ചിലപ്പോൾ താൻ ചെയ്ത ഉപകാരം ഹേതുവായി കടപ്പെട്ട മനുഷ്യന്റെ മേൽ ദുർവഹമായ ഭാരം ചുമത്തുകയും തന്റെ ഉപകാരത്തെക്കുറിച്ച് അവനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ന്യൂനതയെ പരിഹരിക്കുന്നതിനായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഉപകാരകാരികളെ ഇപ്രകാരം ഗുണദോഷിക്കുന്നത്. ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ. അല്ലയോ ഗുണകാരികളെ, നിഷ്കളങ്കതയെ ആസ്പദിച്ചായിരിക്കേണ്ടുന്ന നിങ്ങളുടെ ദാനധർമ്മങ്ങളെ, നിങ്ങൾ സഹായിച്ചവരെ ഉപകാരബാധ്യതകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയും അവരെ ദ്രോഹിച്ചും നിഷ്ഫലമാക്കരുത്. ഈ വാക്യത്തിൽ ദാനധർമ്മം എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന സദഖ എന്ന മൂലപദം നിഷ്കളങ്കത എന്നർത്ഥമുള്ള സിദ്ഖ് എന്ന വാക്കിൽ നിന്നുൽപ്പന്നമായതാണ്. തന്മൂലം നിഷ്കപടവും നിഷ്കളങ്കവുമായ ഹൃദയത്തോടുകൂടി ചെയ്യുന്ന സഹായോപകാരം മാത്രമേ യഥാർത്ഥ ധർമ്മമായിരിക്കുകയുള്ളൂ. അല്ലാത്തതെല്ലാം വെറും അഭിനയമത്രേ. ചുരുക്കത്തിൽ, പരോപകാരി ചിലപ്പോൾ തന്റെ ഉപകാരത്തെക്കുറിച്ച് എടുത്തു പറയുന്നത് വലുതായ ന്യൂനതയായിരിക്കുന്നതിനാലാണ് അതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ പ്രത്യേകിച്ചും ഗുണദോഷിച്ചിരിക്കുന്നത്. പരോപകാരതയുടെ മൂന്നാമത്തെ നില ഉപകാരം ചെയ്യുകയാണെന്നുള്ള വിചാരവും കൃതജ്ഞതാ പ്രതീക്ഷയും കൂടാതെ അനുകമ്പാവേശത്തോടുകൂടി ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കെന്ന പോലെ അന്യർക്ക് നന്മ ചെയ്യുകയാകുന്നു. അതായത് മാതാവ് സ്വന്തം മക്കൾക്ക് വാത്സല്യാതിരേകത്താൽ ഫലകാംക്ഷ കൂടാതെ നന്മ ചെയ്യുന്നത് പ്രകാരം അന്യർക്ക് ഉപകാരം ചെയ്യുക തന്നെ. ഇത് പരോപകാരതയുടെ പരമമായ നിലയാകുന്നു. ഇതിനപ്പുറം കയറി ചെല്ലുവാൻ മനുഷ്യന് സാധ്യമല്ല. ഇതിനാണ് ഈ തായിദുൽ ഖുർബ ബന്ധുക്കൾക്കെന്ന പോലെ സൗജന്യ സഹായം ചെയ്യുക എന്ന് പേര് ചെയ്തിരിക്കുന്നത്. എന്നാൽ പരോപകാര ധർമ്മത്തിന്റെ താഴ്ന്ന പടി തൊട്ട് പരമമായ ഉയർന്ന പടി വരെയുള്ള സകല ശാഖകളും സന്ദർഭൌജത്യമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ പരോപകാര ധർമ്മത്തിന്റെ താഴ്ന്ന പടി തൊട്ട് പരമമായ ഉയർന്ന പടി വരെയുള്ള സകല ശാഖകളും സന്ദർഭ ഔചിത്യവുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ നന്മകളെല്ലാം അതതുകളുടെ സ്ഥാന ഔചിത്യം നോക്കി ചെയ്യാത്ത പക്ഷം തിന്മകളായി തീരുന്നതാണെന്ന് പ്രസ്തുത ഖുർആൻ വാക്യം നല്ലപോലെ വ്യക്തമാക്കി തരുന്നു. അതായത് പ്രയോഗപാത്രത്തിന്റെ അനൌചിത്യ നിമിത്തം അതിൽ അഥവാ പ്രത്യുപകാരം എന്ന ധർമ്മം ഫഹ്ഷാ അഥവാ അസഭ്യതയായി പരിണമിക്കുന്നതാണ്. അതേപ്രകാരം ഇഹ്സാൻ അഥവാ സഹായോപകാരം അനുചിതമായ നിലയിൽ ചെയ്യപ്പെടുന്നതായാൽ മുങ്കർ അഥവാ ഹീനകൃത്യമായി തീരും. അതായത് മനസ്സാക്ഷി വെറുക്കുന്നതും ബുദ്ധി നിരാകരിക്കുന്നതുമായ നിന്ദ്യ കൃത്യമായി തീരുന്നതായിരിക്കും ഈ തായിദുൽ ഖുർബ അഥവാ ബന്ധു സ്നേഹം കൊണ്ടെന്ന പോലെ ചെയ്യപ്പെടുന്ന സൗജന്യോപകാരം. അക്കാലത്തിലാകുമ്പോൾ അത് ബഗയ് അഥവാ അതിക്രമമായി തീരുന്നതാണ്. ബഗയ് എന്ന വാക്കിന്റെ ദാത്വാർത്ഥം വിളവുകളുടെ നാശത്തിന് കാരണമാക്കുന്ന അതിവൃഷ്ടി എന്നാകുന്നു. അതിനാൽ കർത്തവ്യ നിർവഹണത്തിൽ അമിതത്വമോ ന്യൂനത്വമോ ആയ നില സ്വീകരിക്കുന്നത് ബഗയ് അഥവാ അതിക്രമം ആയിത്തീരുന്നതാണ്. ചുരുക്കി പറയുന്നതായാൽ പ്രസ്തുത മൂന്ന് നിലകളിലുള്ള നന്മകളും അസ്ഥാനങ്ങളിലും അപാത്രങ്ങളിലും ചെയ്യപ്പെടുമ്പോൾ ദോഷങ്ങളായി പരിണമിക്കും. അതുകൊണ്ടാണ് ഈ ഗുണകർമ്മങ്ങളോട് സന്ദർഭൌജത്യ അവശ്യ നിബന്ധനയായി നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ഔചിത്യ ദീക്ഷ കൂടാതെയുള്ള കേവലമായ പ്രത്യുപകാരമോ സഹായോപകാരമോ ബന്ധുതാപരമായ സൗജന്യോപകാരമോ ധാർമ്മിക ഗുണമായി പരിഗണിക്കപ്പെടാവുന്നതല്ല. എന്തെന്നാൽ ഈ ഗുണങ്ങളെല്ലാം വിവേകബുദ്ധി പക്വമാകുന്നതിന് മുമ്പേ ശിശുക്കളിൽ പോലും സ്വാഭാവിക ബോധങ്ങളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവയാണ്. അവ ധാർമ്മിക ഗുണങ്ങളായി തീരുന്നതിന് വിവേകബുദ്ധിയുടെ വ്യാപനത്തോടുകൂടി അവ വെളിപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ പ്രകൃതി ശക്തികൾ ഓരോന്നും വിവേചന ബുദ്ധിയുടെ പ്രകാശത്തിൽ സ്ഥാനാസ്ഥാന വിചാരത്തോടെ വ്യാപരിക്കപ്പെടുമ്പോഴാണ് സൽഗുണമായി പരിണമിക്കുന്നത്. ഈ യുക്തി നിർഭരമായ അധ്യാപനമാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത്. അത് സമൂഹത്തിൽ നീതി നിലനിർത്തുന്നതിന് കൂടുതൽ വഴി കാണിക്കുന്നു. ഒരു കള്ളനെ ശിക്ഷിക്കാതെ വിട്ടാൽ അത് നീതിയല്ല. പക്ഷേ വിശപ്പകറ്റാൻ വേണ്ടി ഒരാൾ ഒട്ടി മോഷ്ടിക്കുകയാണെങ്കിൽ ശിക്ഷ കൊടുക്കുന്നതിന് പകരം അവന് ഭക്ഷണം കഴിക്കാനുള്ള ഏർപ്പാട് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇതാണ് നീതി. അവന്റെയും അവന്റെ ഭാര്യാമക്കളുടെയും വിശപ്പകറ്റുന്നതിന് വേണ്ടി ഏർപ്പാട് ചെയ്തു കൊടുക്കേണ്ടതാണ്. ഈ നന്മ ചെയ്യുമ്പോൾ നീതി നിലനിൽക്കും. എന്നാൽ ഈ റൊട്ടി മോഷ്ടിക്കുന്നവൻ പകുതി മോഷ്ടാവുകയാണെങ്കിൽ അവന് ശിക്ഷ കൊടുക്കുന്നത് നീതിയാണ്. ഓരോ സാഹചര്യത്തിനും സന്ദർഭത്തിനുമനുസരിച്ചുള്ള കർമ്മമാണ് നീതി. വിശുദ്ധ ഖുർആന്റെ അധ്യാപനത്തിന്റെ സംക്ഷിപ്തമാണ് തൗഹീദിന്റെ സംസ്ഥാപനവും സമസൃഷ്ടികളോടുള്ള കടമ നിറവേറ്റലും. ഇതിനുവേണ്ടി മനുഷ്യചിന്താഗതിയിൽ നീതി ഉണ്ടാക്കേണ്ടത് നിർബന്ധമാണ്. ഇക്കാര്യം ഓർമ്മയിൽ നിലനിർത്തുന്നതിനായി അള്ളാഹു ഒരിടത്ത് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി അല്ലാഹുവിനു വേണ്ടി നിലകൊള്ളുക. ഏതെങ്കിലും ജനതയുടെ ശത്രുത അവരോട് നീതി പാലിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നിങ്ങൾ നീതി പാലിക്കുക, അത് ഹൃദയഭക്തിയുമായി ഏറ്റവും അടുത്തതാണ്. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക, തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിവുള്ളവൻ. ഇതാണ് നീതിയും ന്യായവും മനോഹരവും യുക്തിനിർഭരവുമായ അധ്യാപനവും. ഒന്നാമതായി പറഞ്ഞത്, വിശ്വാസിയാണെന്ന് വാദമുണ്ടെങ്കിൽ, മൊഹമിൻ എന്ന് പറയപ്പെടുന്നെങ്കിൽ, മൊഹമിൻ എപ്പോഴും നീതിക്ക് വേണ്ടിയേ നിലനിൽക്കുകയുള്ളൂ. അവന്റെ ജോലി അള്ളാഹുവിന്റെ കൽപ്പനകളുടെ വെളിച്ചത്തിൽ നീതി സ്ഥാപിക്കലാണ്. ഈ ചിന്താഗതിക്കാരനാണെങ്കിൽ മൊഹമിൻ ആയിരിക്കും, സത്യവിശ്വാസിയായിരിക്കും. കാരണം ഇതില്ലാത്ത ഈമാൻ ന്യൂനമാണ്. ഈ ചിന്താഗതി ഉണ്ടായാൽ നീതിയും ന്യായവും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടു വരും. ഹൃദയത്തിന്റെ ശബ്ദം അള്ളാഹുവിന്റെ തൃപ്തിയായി തീരുകയും അവന്റെ അധ്യാപനമനുസരിച്ച് പ്രവർത്തിക്കുന്നതായി മാറുകയും ചെയ്താൽ പിന്നെ ഒരുതരം ശത്രുതയും നിങ്ങളെ നീതി പാലിക്കുന്നതിൽ നിന്ന് തടയുകയില്ല. അതുകൊണ്ട് മുഅ്മിന്റെ പ്രവൃത്തി തഖ്വയിൽ പദമൂന്നിക്കൊണ്ട് എപ്പോഴും നീതിയുടെ തേട്ടം പൂർത്തിയാക്കുക എന്നതാണ്. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നു, നിങ്ങൾ തഖ്വയോടുകൂടി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് ഒരു കാര്യവും മറഞ്ഞിരിക്കുന്നില്ല എന്ന് ഓർമ്മിച്ചുകൊള്ളുക. ഈ മഹത്തായ അധ്യാപനം കണ്ടിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ മുഅ്മിൻ എന്ന് പറയപ്പെടുകയില്ല. നീതി സ്ഥാപിക്കുന്നതിനുള്ള മനോഹരമായ അധ്യാപനമാണിത്. ഇത് വിശുദ്ധ ഖുർആന്റെ മാത്രം പ്രത്യേകതയാണ്. ഹദ്രത്ത് മസീഹ് മഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു ഇഅ്ദിലു ഹുവ അഖറബു ലിത്തഖ്വ. ശത്രുജനതയുടെ ശത്രുത നിങ്ങളുടെ നീതിക്ക് തടസ്സമാകരുത്, നീതിയിൽ നിലകൊള്ളുക. ഹൃദയഭക്തി ഇതിൽ തന്നെയാണുള്ളത്. നിങ്ങൾക്കറിയാം, മക്കയിലെ അവിശ്വാസികൾ ചെയ്തതുപോലെ അന്യായമായി ബുദ്ധിമുട്ടിക്കുകയും ദുഃഖിപ്പിക്കുകയും രക്തമൊഴുക്കുകയും അക്രമം ചെയ്ത് പിന്നാലെ കൂടുകയും കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുകയും ചെയ്യുന്ന ജനതയോട് നീതിയോടുകൂടി പെരുമാറുക എന്നത് എത്രമാത്രം പ്രയാസകരമാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ ആ വർഗശത്രുവിന്റെ അവകാശങ്ങളും തടസ്സപ്പെടുത്തിക്കളഞ്ഞില്ല. നീതിക്കും ന്യായത്തിനും വേണ്ടി വസിയത്ത് ചെയ്തു. ഞാൻ സത്യമായും സത്യമായും പറയുന്നു, ശത്രുക്കളോട് നല്ല രീതിയിൽ പെരുമാറുക എന്നത് എളുപ്പമാണ്. എന്നാൽ ശത്രുവിന്റെ അവകാശങ്ങളെ സംരക്ഷിക്കുകയും അവരുമായിട്ടുള്ള കേസുകളിൽ നീതിയും ന്യായവും കൈവിടാതിരിക്കുകയും ചെയ്യുക എന്നത് വളരെ ദുഷ്കരമാണ്. അത് ആണത്തമുള്ളവരുടെ മാത്രം പ്രവൃത്തിയാണ്. ഇസ്ലാം അതിനെ വിശ്വസിക്കുന്നവരിൽ ആണത്തം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു ഒരിടത്ത് പറയുന്നു, നിങ്ങളുടെ സൽപെരുമാറ്റവും നീതിയും ന്യായവും ശത്രുക്കളെ കൂടി സുഹൃത്തുക്കളാക്കുന്നതാണ്. ഹിക്മത്തിന്റെ ഒരർത്ഥം അറിവ് സമ്പൂർണമാക്കുക എന്നുമാണ്. അതായത് വരാൻ പോകുന്ന ദൈവദൂതൻ തനിക്കിറക്കപ്പെട്ട പാഠങ്ങൾ കാരണത്താൽ അറിവും പൂർണ്ണമാക്കുന്നതാണ്. വിശുദ്ധ ഖുർആന്റെ വാദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി. നിങ്ങളുടെ മതവും ഇന്ന് പൂർത്തിയാക്കി, നിങ്ങളിൽ എന്റെ ഔദാര്യവും അനുഗ്രഹവും പൂർത്തിയാക്കി. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ മഹാനായ ദൈവദൂതനിൽ ഈ യുക്തിനിർഭരമായ അധ്യാപനത്തെ അള്ളാഹു സമ്പൂർണമാക്കിയിരിക്കുന്നു. ഇവിടെ ജ്ഞാനവും അറിവും ഇക്കാലത്ത് പൂർത്തിയാകുന്നതിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയുന്നതാണ്. സമ്പൂർണ ജ്ഞാനിയായ അള്ളാഹു ആ മഹാനായ ദൈവദൂതനോട് പറഞ്ഞ കാര്യങ്ങൾ ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ ചിലത് 1400 വർഷത്തിന് ശേഷം വരുന്ന മനുഷ്യർ അവിടെ നിൽക്കട്ടെ, അക്കാലത്തുള്ളവർക്ക് പോലും മനസ്സിലാക്കാനോ ചിന്തിക്കാനോ കഴിഞ്ഞിരുന്നില്ല. ഉദാഹരണത്തിന് റഹ്മാൻ എന്ന അധ്യായത്തിൽ അള്ളാഹു പറയുന്നു, മറജൽ ബഹ്റൈനി യൽതഖിയാൻ, അവൻ രണ്ട് സമുദ്രങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നതാണ്, അത് ഒഴുകിയൊഴുകി പരസ്പരം കൂടിച്ചേരും. ബൈനഹുമാ ബർസഖുൽ ലാ യബഗിയാൻ ഫബി അയ്യി ആലായി റബ്ബികുമാ തുകദ്ദിബാൻ യഖ്റുജു മിൻഹുമാ ലുലുഉ വൽ മർജാൻ. ഇപ്പോൾ അതിനിടയിൽ ഒരു തടസ്സമുണ്ട്, അതുകൊണ്ട് അവയ്ക്ക് മറികടന്ന് പരസ്പരം കൂടിച്ചേരാൻ കഴിയുന്നില്ല. അപ്പോൾ ജിന്നിന്റെയും ഇൻസിന്റെയും സമൂഹമേ, നിങ്ങളിൽ ഇരുകൂട്ടരുടെയും നാഥന്റെ അനുഗ്രഹങ്ങളിൽ എന്തിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? അവയിൽ നിന്നും മുത്തും പവിഴവും പുറത്തു വരുന്നു. ഇതിൽ രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ കൂടിച്ചേർക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഇതിൽ രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അടയാളം പറഞ്ഞത് അവയിൽ നിന്നും മുത്തും പവിഴവും പുറത്തു വരുന്നു എന്നാണ്. സുയസ് കനാലും പനാമ കനാലും ഈ പ്രവചനത്തിന്റെ പുലർച്ചയാണ്. രണ്ട് സമുദ്രങ്ങളെന്നാൽ മധ്യധരണിയാഴിയും ചെങ്കടലുമാണ്. രണ്ടിനുമിടയിലുള്ള കരയിടുക്കിൽ കൂടി കനാൽ വെട്ടിയുണ്ടാക്കുക വഴി അവ രണ്ടും കൂടിച്ചേർന്നു. ഇതിന് സുയസ് കനാൽ എന്ന് പറയുന്നു. അപ്രകാരം തന്നെ പടിഞ്ഞാറെ അർദ്ധഗോളത്തിൽ ശാന്തസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും പനാമ കനാൽ മുഖേന കൂടിച്ചേർന്നിരിക്കുകയാണ്. ആർക്കും ഇതിനെക്കുറിച്ച് അറിവില്ലാതിരുന്ന കാലത്താണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിയിച്ചത്. അറിവ് പോയിട്ട് അക്കാലത്തെ അറബികൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചിന്തനീയം തന്നെയല്ലായിരുന്നു. എവിടെയാണ് ആ സമുദ്രമെന്നോ എങ്ങനെ യോജിപ്പിക്കുമെന്നോ അവർക്കറിയില്ലായിരുന്നു. 1300 വർഷത്തിന് ശേഷം അള്ളാഹു ഈ അത്ഭുതകരമായ ദൃശ്യം കാണിച്ചു. പ്രവചനം എത്ര പ്രൗഢിയോടുകൂടിയാണ് പുലർന്നത്. ഇതാണ് അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്ന അള്ളാഹുവിന്റെ വൃത്താന്തങ്ങൾ. അത് വിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. പ്രപഞ്ചത്തെക്കുറിച്ചും അത് അറിവ് നൽകി. എങ്ങനെയാണ് പ്രപഞ്ചം നിലവിൽ വന്നതെന്ന് പറഞ്ഞു. പറയുന്നു, അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വല്ലർള കാനത റതഖൻ ഫഫതഖനാഹുമ വജഅൽനാ മിനൽ മായി കുല്ല ഷൈൻ ഹൈ അഫലാ യുഅ്മിനൂൻ. അവിശ്വാസികൾ കാണുന്നില്ലേ, ആകാശങ്ങളും ഭൂമിയും പരസ്പരം ശക്തമായി ഒട്ടിപ്പിടിച്ചതായിരുന്നു. പിന്നീട് നാം അതിനെ പൊട്ടിച്ച് വേർപെടുത്തി. പിന്നീട് ജീവനുള്ള എല്ലാ വസ്തുക്കളും നാം വെള്ളത്തിൽ നിന്നുണ്ടാക്കുകയും ചെയ്തു. എന്നിട്ട് അവർ വിശ്വസിക്കുന്നില്ലേ. ഹസരത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസലാം പറയുന്നു, വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നത് വർത്തമാനകാലത്തെ ഗവേഷണങ്ങളും ഇക്കാര്യത്തെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതായത് പ്രപഞ്ചവും അതിന്റെ സൃഷ്ടിപ്പിന്റെ നേരത്ത് ഭണ്ഡാകാരം പോലെയായിരുന്നു. അള്ളാഹു പറഞ്ഞതുപോലെ ഞാനോതിയ വചനത്തിൽ, അവിശ്വാസികൾ ആകാശത്തെയും ഭൂമിയെയും കാണുന്നില്ലേ, അത് ഭണ്ഡാകാരം പോലെയായിരുന്നു, നാം അതിനെ തുറന്നു. ഈ അറിവ് 1400 വർഷമായി വിശുദ്ധ ഖുർആനിൽ സുരക്ഷിതമാണ്. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അത് വെളിപ്പെട്ടു. ശാസ്ത്രജ്ഞന്മാർ ബിഗ് ബാങ് സിദ്ധാന്തം സമർപ്പിച്ചു. ഒരു വൻ സ്ഫോടനത്തിന് ശേഷമാണ് ഈ പ്രപഞ്ചമെല്ലാം നിലവിൽ വന്നത്. ഇത് വിശാലമായൊരു വിഷയമാണ്. എന്തായാലും പറഞ്ഞതിന്റെ ഉദ്ദേശം, വിശുദ്ധ ഖുർആനിൽ ഇതിനെക്കുറിച്ചുള്ള വാർത്ത 1400 വർഷം മുമ്പേ നൽകിയിരുന്നു. അത് ഇക്കാലത്തെ ശാസ്ത്രജ്ഞന്മാർ സ്ഥാപിക്കുന്നു. വെള്ളത്തിൽ നിന്നുള്ള മനുഷ്യന്റെ സൃഷ്ടിപ്പ് തുടങ്ങി ഒരുപാട് പ്രവചനങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വസ്സമാഅ ബനൈനാഹ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. നാം ആകാശത്തെ ഒരു പ്രത്യേക ശക്തി പ്രഭാവത്താൽ സൃഷ്ടിച്ചു. തീർച്ചയായും നാം അതിനെ വികസിപ്പിക്കുന്നവനാണ്. നമ്മുടെ ഖുർആനിക തർജ്ജമകളിൽ തന്നെ വിവിധ അർത്ഥങ്ങൾ ഇതിന് ലഭിക്കുന്നുണ്ട്. അത് മനുഷ്യന്റെ അറിവിനനുസരിച്ച് തർജ്ജമ ചെയ്തു പോകുന്നതാണ്. പിന്നീട് ശാസ്ത്രത്തിന്റെ പുരോഗതിയോടൊപ്പം ഇതിന്റെ അർത്ഥവും പുറത്തുവരുന്നു. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മുല്ലാഹ് ഇതിനെ പരിഭാഷപ്പെടുത്തിയത് ആകാശത്തെ പ്രത്യേക ശക്തി കൊണ്ട് സൃഷ്ടിച്ചു എന്നാണ്. അള്ളാഹു അതിനെ വികസിപ്പിക്കുന്നവനാണ്. ഈ വികാസത്തിന്റെ സങ്കല്പവും അഡ്വന്റ് ഹെവൽ എന്നൊരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തിയത്. പ്രപഞ്ചം വികസിക്കുന്നതിനെ സംബന്ധിച്ച് ആദ്യമായി പറഞ്ഞത് അദ്ദേഹമായിരുന്നു. ആധുനിക ഗവേഷണത്തിന്റെ ഫലം കുറച്ചു മാസം മുമ്പേ ഒരു മാസികയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിലിവർ പറയുന്നത് ഈ വികാസം മുമ്പേ ഉണ്ടായിരുന്ന സങ്കല്പത്തേക്കാൾ ഒരുപാട് ഇരട്ടി വർദ്ധിച്ചിരിക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ വികസിച്ചത് ഇവരറിഞ്ഞില്ല. എന്തായാലും വികസിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. അത് വ്യക്തമായും ഇപ്പോൾ കാണാൻ കഴിയുന്നു. ആകാശത്തെ നാം പ്രത്യേക ശക്തി കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് അല്ലാഹു പറഞ്ഞു. പല സവിശേഷ ഗുണങ്ങളാൽ സൃഷ്ടിച്ചുവെന്നും ഇതിനർത്ഥമുണ്ട്. ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിൽ അള്ളാഹുവിന്റെ പല സവിശേഷ ഗുണങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. ആകാശത്തിന്റെ വികാസത്തിലും ഗോളങ്ങളുടെ സഞ്ചാരത്തിലും അള്ളാഹുവിന്റെ പല സവിശേഷ ഗുണങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് കുറച്ചൊക്കെ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ പൂർണ്ണമായ അറിവ് കരസ്ഥമാക്കാൻ കഴിയുകയില്ല. അള്ളാഹു നൽകിയ ബുദ്ധി കൊണ്ട് പുതിയതായി എന്തെങ്കിലും കണ്ടുപിടിക്കുമ്പോൾ ശാസ്ത്രജ്ഞന്മാർ വിഷമിച്ചു പോകുന്നു, കൂടുതൽ ഗവേഷണത്തിനായി മുതിരുന്നു എന്നല്ല, ചില ആളുകൾ വൻ സ്ഫോടനമുണ്ടായി എന്നതിനെ അംഗീകരിക്കാത്തവരായിട്ടുമുണ്ട്. എന്തായാലും അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ശാസ്ത്രജ്ഞന്മാർ അത് തെളിയിച്ചു കാണിക്കുന്നു. ആകാശവും ഭൂമിയും എങ്ങനെയുണ്ടായി എന്നും അതിന്റെ വികാസം എങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമൊക്കെ അവർ സ്ഥാപിച്ചു കാണിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ ഈ സങ്കല്പം 100 വർഷം മുമ്പെയുള്ള മനുഷ്യർക്കില്ലായിരുന്നു. അതാണ് ഈ ഗ്രന്ഥത്തിന്റെ മനോഹാരിത. ഓരോ ആധുനിക കണ്ടുപിടുത്തത്തെയും സംബന്ധിച്ചുള്ള സങ്കല്പം ആദ്യം മുതലേ അള്ളാഹുവിന്റെ അവസാന ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. എന്നാൽ അതിന് വിശദീകരണവുമുണ്ട്. അപ്പോൾ മനുഷ്യനിർമ്മിതമായ ഗ്രന്ഥങ്ങൾക്ക് അതിനെ എങ്ങനെ നേരിടാൻ കഴിയും? ഇതുപോലൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ലെന്നും ഒരായത്ത് പോലും ഉണ്ടാക്കാൻ കഴിയുകയില്ലെന്നുമുള്ളത് അള്ളാഹുവിന്റെ ചാലഞ്ചാണ്. ആ മഹാനായ റസൂലിന് ഇറങ്ങിയ മഹത്തായ ഗ്രന്ഥമാണിത്. അത് ഖിയാമത്തുന്നാൾ വരേക്കുമുള്ളതാണ്. മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ എന്നല്ല, അഹമ്മദിയ ശാസ്ത്രജ്ഞന്മാർ എന്തെങ്കിലും കാര്യം തെളിയിക്കപ്പെട്ടതിന് ശേഷം അത് ഖുർആനിലുണ്ടെന്ന് വാദിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് അവരുടെ ഗവേഷണത്തിന്റെ അടിത്തറ തന്നെ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഡോക്ടർ അബ്ദുസലാം സാഹിബും തന്റെ ഗവേഷണത്തിന് ഖുർആനെയാണ് അടിത്തറയാക്കിയിരുന്നത്. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം വിശുദ്ധ ഖുർആൻ പവിഴവും മുത്തും നിക്ഷേപിച്ചിട്ടുള്ള ഗ്രന്ഥമാകുന്നു എന്നാണ്. അത് ലോക അവസാനം വരെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഗവേഷകർക്ക് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കും. ഇത് യുക്തിനിർഭരമായ ഗ്രന്ഥമാണിത്. മറ്റു ന്യായപ്രമാണങ്ങളൊന്നും ഇതിന് കിടപിടിക്കുകയില്ല. ഇതിൽ ശരൈയായ കൽപ്പനകളുടെ യുക്തിയും വിവരിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് നമസ്കരിക്കാൻ പറഞ്ഞു. നമസ്കാരത്തിൽ നിന്ന് എന്തെല്ലാം ഫലമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെന്നും അറിയിച്ചു. അത് പറഞ്ഞു, കുത്തുലുമാ ഊഹിയ ഇലൈക മിനൽ കിതാബി വഅഖിമിസ് സലാ. ഇന്ന സ്സലാത്ത തൻഹാനിൽ ഫഹശായി വൽ മുങ്കർ വല ദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. ഈ ഗ്രന്ഥത്തിൽ നിന്ന് നിനക്ക് ദിവ്യ സന്ദേശം മുഖേന നൽകപ്പെട്ടത് നീ ഓതുക, നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക. നീചകൃത്യങ്ങളെയും നിഷിദ്ധ കർമ്മങ്ങളെയും നിശ്ചയമായും നമസ്കാരം തടയുന്നതാണ്. തീർച്ചയായും അള്ളാഹുവിന്റെ സ്മരണ അതിമഹത്തരമാകുന്നു. നിങ്ങൾ പ്രവർത്തിക്കുന്നത് അള്ളാഹു അറിയുന്നുണ്ട്. ഈ കൽപ്പന നബി തിരുമേനിക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല, മറിച്ച് അത് ഉമ്മത്തിനു വേണ്ടിയായിരുന്നു. അതായത് നബിയെ വിശ്വസിച്ചവർക്ക് വേണ്ടിയായിരുന്നു. കാരണം ആ മഹാത്മാവ് ആദ്യമേ തന്നെ ആ നില കരസ്ഥമാക്കി കഴിഞ്ഞയാളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അള്ളാഹു തന്നെയാണ് ഇങ്ങനെ വിളംബരം ചെയ്യിച്ചത്, എന്റെ നമസ്കാരവും എന്റെ ത്യാഗവും എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ്. ഇതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ഥാനം കരസ്ഥമാക്കിയിരുന്നുവെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ പാഠം സത്യവിശ്വാസികൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ളതാണ്. അള്ളാഹുവുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള വഴി സത്യവിശ്വാസികൾക്ക് പറഞ്ഞുകൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. നബിയോട് പറഞ്ഞു, ഈ യുക്തിനിർഭരമായ പാഠം സത്യവിശ്വാസികൾക്ക് പറഞ്ഞുകൊടുക്കുക, ലോകത്തുള്ള എല്ലാ കുഴപ്പങ്ങളും അകറ്റുന്നതിന് അള്ളാഹുവുമായിട്ട് ബന്ധം സ്ഥാപിക്കേണ്ടത് നിർബന്ധമാണ്. അവനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ആരാധനകൾ ആവശ്യമുണ്ട്. ആരാധനകളുടെ നിലകൾ കൈവരിക്കാൻ കഴിയുന്നത് സ്വന്തം നമസ്കാരങ്ങളെ അതിന്റേതായ നിലയിൽ കാത്തുസൂക്ഷിക്കുമ്പോഴാണ്. നമസ്കാരത്തെ കാത്തുസൂക്ഷിക്കുകയാണെങ്കിൽ അത് എല്ലാവിധ തിന്മകളിൽ നിന്നും നിങ്ങളെ തടയും, നിങ്ങളുടെ നമസ്കാരത്തെ സംരക്ഷിക്കുകയും ചെയ്യും. എന്നല്ല, നിങ്ങളുടെ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശ്യവും നിങ്ങൾക്ക് കരഗതമാകുന്നതാണ്. ഹസരത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നമസ്കാരവും പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള വലിയൊരു ആയുധമാണ്. നമസ്കാരം മനുഷ്യനെ പാപകർമ്മങ്ങളിൽ നിന്നും ദുഷ്പ്രവൃത്തികളിൽ നിന്നും തടയുന്നു. അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള നമസ്കാരം അന്വേഷിച്ച് കണ്ടെത്തുക. അതായത് ഈ വാക്യത്തിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ നമസ്കാരത്തെ അങ്ങനെയാക്കി തീർക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നമസ്കാരം അനുഗ്രഹങ്ങളുടെ ജീവനാണ്. ദൈവികാനുഗ്രഹം ഈ നമസ്കാരം മുഖേന മാത്രമേ ലഭിക്കുകയുള്ളൂ. ദൈവാനുഗ്രഹത്തിന്റെ അവകാശികളായിത്തീരാൻ അത് ഭംഗിയായ നിലയിൽ അനുഷ്ഠിക്കേണ്ടതാണ്. അത്തരം നമസ്കാരം അന്വേഷിക്കുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം, നന്മകൾ നല്ലവണ്ണം ഹൃദയത്തിൽ ഇറങ്ങിച്ചെല്ലുന്നില്ലെങ്കിൽ അതിന്റെ നിർവഹണത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. അള്ളാഹുവിന്റെ തൃപ്തി യഥാർത്ഥ ഉദ്ദേശ്യമായി വരാത്തിടത്തോളം അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അത് കിട്ടുന്നതുവരെ നമസ്കാരത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്നും പരിശോധിച്ചുകൊണ്ടിരിക്കണം. ഈ ചിന്താഗതിയോടെ നാം ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് അവകാശികളായിത്തീരും. കളവ് പറയരുതെന്നാണ് വിശുദ്ധ ഖുർആന്റെ മറ്റൊരു കൽപ്പന. അള്ളാഹു പറയുന്നു, ഫജിത്തനിബു റിജിസ മിനൽ ഔസാനി വജിത്തനിബു ഖൗല സൂർ. ബിംബാരാധനയെയും വ്യാജോക്തിയെയും വർജിക്കുവിൻ. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ബഹുദൈവാരാധനയോടൊപ്പം കളവിനെ കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. വിഡ്ഢിയായ മനുഷ്യൻ അള്ളാഹുവിനെ ഉപേക്ഷിച്ച് കല്ലിന്റെ മുമ്പിൽ പോയി തലകുനിക്കുന്നത് പോലെ, സത്യസന്ധതയെയും നേർമാർഗത്തെയും ഉപേക്ഷിച്ച് തന്റെ കാര്യം നേടാൻ കളവിനെ ബിംബമാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇക്കാരണത്താലാണ് ഇതിനെ ബഹുദൈവാരാധനയുമായി ചേർത്തു പറഞ്ഞിട്ടുള്ളത്. ബിംബാരാധകർ ബിംബങ്ങളിലൂടെ മോക്ഷം ആഗ്രഹിക്കുന്നു. കളവ് പറയുന്നവനും തന്റേതായ ബിംബം ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ആ ബിംബത്തിലൂടെ തനിക്ക് മോചനം കിട്ടുമെന്ന് അവൻ മനസ്സിലാക്കുന്നു. എത്രമാത്രം മോശമായ ഏർപ്പാടാണിത്! എന്തിനാണ് ബിംബാരാധകൻ ആവുന്നതെന്ന് ചോദിക്കുകയും ആ മാലിന്യത്തെ ഉപേക്ഷിക്കുക എന്ന് പറയുകയും ചെയ്താൽ എന്തിനത് ഉപേക്ഷിക്കണമെന്ന് തിരിച്ചു ചോദിക്കാൻ തുടങ്ങുന്നു. അതുകൂടാതെ ജീവിക്കാൻ പറ്റില്ലെന്നും ഷഠിച്ചു പറയുന്നു. ഇതിനേക്കാൾ വലിയ നിർഭാഗ്യത മറ്റെന്താകാനാണ്? അതായത് തന്റെ മോചനം കളവിലാണെന്ന് അയാൾ ദൃഢമായി മനസ്സിലാക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, അവസാനം വിജയിക്കുന്നത് സത്യം തന്നെയായിരിക്കും. നേട്ടവും വിജയവും ഉണ്ടാകുന്നത് അതിന് തന്നെയായിരിക്കും. നല്ലവണ്ണം ഓർമ്മിച്ചുകൊള്ളുക, കളവ് പോലെ വൃത്തികെട്ട മറ്റൊരു കാര്യവുമില്ല. പൊതുവെ പറയപ്പെടുന്നത് സത്യം പറയുന്നവൻ പിടിക്കപ്പെടുമെന്നാണ്. എന്നാൽ ഞാൻ എങ്ങനെ അത് സമ്മതിക്കാനാണ്? എനിക്കെതിരിൽ 7 കേസുകളുണ്ടായി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരിക്കലും കളവെഴുതേണ്ടതായി എനിക്ക് വന്നിട്ടില്ല. ഏതെങ്കിലും ഒന്നിൽ ഞാൻ പരാജയപ്പെട്ടതായി ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അള്ളാഹു തന്നെയാണ് സത്യത്തെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സന്മാർഗി അവൻ ശിക്ഷിക്കുമോ? അങ്ങനെയാണെങ്കിൽ ലോകത്താരും തന്നെ സത്യം പറയാൻ തന്റെ ഇടം കാണിക്കുകയില്ല. അള്ളാഹുവിലുള്ള ശരിയായ വിശ്വാസവും ഇല്ലാതായിപ്പോവും. സന്മാർഗി ജീവനോടെ തന്നെ മരിച്ചുപോകും. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, സത്യം പറയുന്നത് കൊണ്ട് ആരെങ്കിലും ശിക്ഷിക്കപ്പെടുന്നുവെങ്കിൽ വളരെ ശ്രദ്ധിച്ചു കേൾക്കേണ്ട കാര്യമാണിത്. പറയുന്നു, സത്യം പറയുന്നത് കൊണ്ട് ആരെങ്കിലും ശിക്ഷിക്കപ്പെടുന്നുവെങ്കിൽ അത് സത്യം പറഞ്ഞതുകൊണ്ടല്ല. ആ ശിക്ഷ അയാൾക്ക് ലഭിക്കുന്നത് അയാളിൽ മറഞ്ഞുകിടക്കുന്ന മറ്റെന്തെങ്കിലും ദുഷ്കർമ്മം കൊണ്ടായിരിക്കും. അതായത് മുമ്പേ ചെയ്ത എന്തെങ്കിലും തിന്മ കൊണ്ടായിരിക്കും ആ ശിക്ഷ അയാൾക്ക് കിട്ടുന്നത്. മറ്റേതോ കളവിനുള്ള ശിക്ഷയായിരിക്കും അപ്പോൾ ലഭിക്കുന്നത്. അള്ളാഹുവിന്റെ പക്കൽ അയാളുടെ തിന്മയുടെയും ദോഷത്തിന്റെയും ലിസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അവന്റെ ഒരുപാട് തെറ്റുകൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അങ്ങനെ അതിലേതെങ്കിലും ഒന്നിലാണ് അവൻ ശിക്ഷിക്കപ്പെടുന്നത്. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് പാപപ്രതി തേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹിക്മത്തിന് ബുദ്ധി എന്ന അർത്ഥമുണ്ട്. മഹാനായി റസൂലിന് മേലിറങ്ങിയ ഗ്രന്ഥത്തിൽ യുക്തിനിർഭരമായ കൽപ്പനകളാണുള്ളത്. അതിനെല്ലാം തെളിവുകളും ഇറക്കിയിട്ടുണ്ട്. ഓരോ സന്ദർഭവും സാഹചര്യവും അനുസരിച്ചാണ് വിധി കൽപ്പിക്കേണ്ടത്. ഇതിനുള്ള ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കുറ്റവാളിയാണെങ്കിൽ ശിക്ഷ കൊടുക്കുക, എന്നാൽ ചെറിയ കാര്യങ്ങളുടെ മേൽ കോപാകുലനായിക്കൊണ്ട് ശിക്ഷ നൽകരുത്. മാപ്പ് കൊടുത്താൽ നന്നാകുമെങ്കിൽ മാപ്പ് കൊടുക്കുന്നതാണ് യുക്തി. ഇനി അരക്കള്ളന് മാപ്പ് കൊടുത്താൽ അവൻ മുഴുക്കള്ളനായി മാറുമെങ്കിൽ അവനെ ശിക്ഷിക്കുകയും വേണം. ഇപ്രകാരം തന്നെ കൊലപാതകയ്ക്ക് മാപ്പ് കൊടുത്താൽ വീണ്ടും കൊലപാതകം നടക്കും. അത്തരം ഘട്ടങ്ങളിൽ അവനെ ശിക്ഷിക്കേണ്ടത് നിർബന്ധമാണ്. ഖുർആനിലെ ഏത് കൽപ്പന എടുത്തു നോക്കിയാലും അതിൽ ഹിക്മത്ത് കാണാം. ഈ കൽപ്പനകൾക്കെല്ലാം സുദീർഘമായ വിശദീകരണമാണുള്ളത്. അവയെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് സത്യവിശ്വാസി അതിലെ ഹിക്മത്തിൽ ചിന്തിച്ചാൽ ഓരോരുത്തരുടെയും ബുദ്ധി വികസിക്കുന്നതോടൊപ്പം സമൂഹത്തിലും അറിവും ജ്ഞാനവും പരക്കുന്നതുകൊണ്ട് സ്നേഹവും സന്തോഷവും നടപ്പിൽ വരികയും ചെയ്യും. ബുദ്ധി കൂടുതൽ തെളിമയാർന്നതായിത്തീരും. അതുകൊണ്ടൊരു മോമിൻ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് മുത്തും പവിഴവും അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഇത് തന്നെയാണ് അള്ളാഹുവിന്റെ കൽപ്പനയും. വസ്കുർ മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മതി ഇന്നല്ലാഹ കാന ലതീഫൻ ഖബീറ. നിങ്ങളുടെ വീടുകളിൽ വായിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ വചനങ്ങളെയും ജ്ഞാനത്തെയും നിങ്ങൾ ഓർമ്മ വയ്ക്കുവിൻ. അള്ളാഹു വളരെ കനിവുള്ളവനും സൂക്ഷ്മജ്ഞനുമാണ്. ഖുർആനിലെ കൽപ്പനകൾ ഓർമ്മ വയ്ക്കാനാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. ഈ വചനങ്ങളുടെയും ജ്ഞാനത്തിന്റെയും കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ എത്രത്തോളം വിവരിച്ചിട്ടുണ്ടോ അത് നാം ഓതുകയും സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നു. ഓതുന്നതിന് എന്തായാലും പ്രതിഫലമുണ്ട്. പക്ഷേ ഈ ഗ്രന്ഥത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം പൂർത്തിയാകുന്നതും നമ്മുടെ പാരായണത്തിന് ഫലമുണ്ടാകുന്നതും നാം അതിന്റെ കൽപ്പനകൾക്ക് വിധേയരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ഇപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകയും നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഈ വചനങ്ങളുടെയും ജ്ഞാനത്തിന്റെയും മുത്തുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നാം ശ്രമിക്കുന്നതുമാണ്. താൻ സൂക്ഷ്മദൃക്കും എല്ലാം അറിയുന്നവനുമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആന്തരികവും ബാഹ്യവുമായ എല്ലാ കാര്യങ്ങളും താൻ അറിയുന്നുവെന്ന് അള്ളാഹു നമ്മെ അറിയിച്ചിരിക്കുന്നു. അവനെ ഒരിക്കലും വഞ്ചിക്കാൻ സാധ്യമല്ല. ചെറുതിൽ ചെറുതായ നന്മ പോലും അവൻ അറിയുന്നു, അതുപോലെ തന്നെ തിന്മയും. അതുകൊണ്ട് ആ മഹാനായ പ്രവാചകന്റെ മഹത്തായ അധ്യാപനത്തെ നാം നമ്മളിൽ നടപ്പിൽ വരുത്തി ജീവിക്കാൻ ശ്രമിക്കാത്തിടത്തോളം യഥാർത്ഥ മോമിൻ എന്ന് പറയുന്നവരാവുകയില്ല. ഈ യുക്തിനിർഭരമായ അധ്യാപനം മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഒന്നുരണ്ട് കാര്യങ്ങൾ അറിയിക്കാണ്ട്, ഒന്നാമതായി നമ്മുടെ കേന്ദ്രത്തിൽ നിന്ന് നാദിർ സാഹിബ് ബൈത്തുൽ മാല് ഇന്ന് വെളുപ്പിന് 5:30 നമ്മുടെ ജമാഅത്തിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ജൂബിലിയുമായി ബന്ധപ്പെട്ടും മറ്റ് ജമാഅത്ത് പരമായ കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് മർക്കസിൽ നിന്ന് എപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്താനും നമ്മളെ നേരായ പാതയിലൂടെ സഞ്ചരിപ്പിക്കാനും വേണ്ടി ആളുകൾ വന്നുകൊണ്ടിരിക്കുക എന്നത്. നാദിർ സാഹിബ് 4 കാര്യങ്ങൾ പ്രത്യേകമായി സഹോദരി സഹോദരന്മാരെ കേൾപ്പിക്കുവാൻ എഴുതി തന്നിട്ടുണ്ട്. ഞാനത് കേൾപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഈ സാമ്പത്തിക വർഷം, അതായത് 2007-2008 സാമ്പത്തിക വർഷം അവസാനിക്കാൻ വെറും 2 മാസമേ ബാക്കിയുള്ളൂ. ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ 1 പുതിയ വർഷം തുടങ്ങും. അതുകൊണ്ട് നമ്മുടെ ചന്തകളുടെ കുടിശ്ശികയുള്ളതൊക്കെ എത്രയും വേഗം അടച്ചു തീർക്കാൻ വേണ്ടി സഹോദരി സഹോദരന്മാർ ശ്രമിക്കേണ്ടതാണ്. രണ്ടാമത് എന്റെ വരവിന്റെ ഉദ്ദേശം, ഈ കഴിഞ്ഞ മജ്ലിസെ ശൂറായിൽ സദറഞ്ചമിൻ അഹമ്മദിയായുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി, അത് പാസാക്കുകയുണ്ടായി. അത് വലിയ ബഡ്ജറ്റാണ്. ഇത് പൂർത്തിയാക്കേണ്ടുന്ന ബാധ്യത നമ്മളിൽ എല്ലാവരിലെയും നിക്ഷിപ്തമാണ്. ഇന്ത്യയിലെ എല്ലാ സഹോദരി സഹോദരന്മാരും ഇത് അകമഴിഞ്ഞ് പങ്കെടുത്തെങ്കിൽ മാത്രമേ ഇത് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പുതിയ വർഷത്തെ ബഡ്ജറ്റ് എഴുതുന്ന അവസരവും കൂടിയാണിത്. അടുത്ത വർഷത്തെ 2008-2009 കഴിവിന്റെ പരമാവധി തോതനുസരിച്ച് ചന്ത എഴുതാൻ സഹോദരന്മാരും സഹോദരിമാരും ശ്രമിക്കേണ്ടതാണ്. ഹുസൂർ അയ്യദഹുല്ലാഹു തആല ഇബ്നു ദർജിദിന്റെ നിർദ്ദേശം പ്രത്യേകമായി വന്നിട്ടുണ്ട്, വരുമാനമുള്ള ഒരു സ്ത്രീയും പുരുഷനും ഈ ചന്തയിൽ നിന്ന് വെളിയിൽ നിൽക്കാൻ പാടില്ല, അവരിതിൽ ഭാഗവാക്കാകേണ്ടതാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഭർത്താക്കന്മാര് ഗൾഫിൽ ജോലിയുള്ളവരുണ്ട്, അവര് അയച്ചു കൊടുക്കുന്ന ആ വരുമാനം സ്ത്രീകൾക്കുണ്ട്, അതിൽ നിന്ന് ഒരു വിഹിതം പോക്കറ്റ് മണിയെന്ന നിലയിൽ അല്ലെങ്കിൽ തന്റെ വരുമാനമെന്ന നിലയിൽ കണ്ടുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ബഡ്ജറ്റ് എഴുതിപ്പിക്കേണ്ടതാണ്. അതായത് എല്ലാ സ്ത്രീകളും ചന്ത ആമിൽ പങ്കെടുക്കേണ്ടതാണ്, പുരുഷന്മാര് മാത്രം സ്വർഗത്തിൽ പോയാൽ പോരല്ലോ. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ സഹോദരിമാരോട് മുമ്പും പല പ്രാവശ്യവും ഉപദേശിച്ചിട്ടുള്ളതാണ്, നമ്മുടെ ജമാഅത്തിൽ വളരെ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്, സ്ത്രീകള് ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അവര് സ്വമനസാല തന്നെ സെക്രട്ടറി ബാലിന്റെ പേര് കൊടുക്കുകയും മുടങ്ങാതെ എല്ലാ മാസവും കൃത്യമായി ചന്ത കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റുള്ള സ്ത്രീകളും ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മിക്ക സഹോദരന്മാരും അവരുടെ വാഗ്ദാനം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതായത് ജൂബിലിയോടനുബന്ധിച്ചുള്ള സസല ജൂബിലിയുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം പറയുകയാണ്. സസല ജൂബിലി ഫണ്ട് നമ്മൾ വാഗ്ദാനം ചെയ്തതാണ്, ഒരുമാതിരിപ്പെട്ട എല്ലാവരും അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ചിലർ കുറച്ച് ബാക്കിയുണ്ട്, ചിലര് കൊടുക്കാതെയുണ്ട്. അതുകൊണ്ട് ഈ കുറവ് എല്ലാ സഹോദരീ സഹോദരന്മാരും പൂർത്തിയാക്കേണ്ടതാണ്. അതായത് അവർ കുറവ് നികത്തേണ്ടതാണ്, അവർ വാഗ്ദാനം ചെയ്തിട്ടുള്ള തുക എത്രയും വേഗം കൊടുത്തീർക്കുക. കാരണം ജൂബിലി വർഷം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, ജമാഅത്തിന്റെ പരിപാടികളും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിശാലമായ നിലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ സാമ്പത്തിക ബാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മൾ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള തുക എത്രയും വേഗം കൊടുക്കുക. പിന്നെ ഒരു കാര്യം അദ്ദേഹം പറയുന്നത്, എന്റെ വരവിന്റെ ഉദ്ദേശം വസീയത്ത് വ്യവസ്ഥയെ സംബന്ധിച്ച് നിങ്ങളോട് പറയുക എന്നും കൂടിയാണ്. കാരണം സയ്യിദന അമീറുൽ മുഅ്മിനീൻ രണ്ടു വർഷം മുമ്പ് ജമാഅത്തിന് മുമ്പിൽ വളരെ വേദനയോടെ പറഞ്ഞ ഒരു കാര്യമാണ് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വലിയ ബൃഹത്തായ പദ്ധതി അൽ വസീയത്തില് രണ്ടു വർഷം മുമ്പ് വരെ 38,000 പേര് മാത്രമേ ചേർന്നിരുന്നുള്ളൂ. ആ ഭാഗത്തേക്ക് ശ്രദ്ധയുണ്ടായിരുന്നില്ല. എന്തായാലും സത്യ ജമാഅത്തിന്റെ ലക്ഷണം ഓരോ കാലത്തിന് അനുയോജ്യമായ നിലയിൽ ഖലീഫമാര് അത് നമ്മുടെ മുമ്പിൽ അറിയിക്കുന്നു, പ്രാധാന്യം വരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഖലീഫത്തുൽ മസീഹ് ആ ജലസയിൽ പറഞ്ഞത് വരുമാനമുള്ള ആളുകൾ 50% വസീയത്തിൽ അംഗങ്ങളാകണമെന്നുള്ളതാണ്. വസീയത്ത് ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കേരളത്തിൽ പ്രത്യേകിച്ചും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അധികമായ വസീയത്ത് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ യുവതികളും അതുപോലെ യുവാക്കളും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പോലും വസീയത്ത് ചെയ്യുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്, കാരണം തുടക്കം മുതൽ തന്നെ ഇതിൽ ചേർന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രയാസമുണ്ടാവുകയില്ല. പക്ഷെ അദ്ദേഹം പറയുന്നു അത് പോരാ, വരുമാനമുള്ള സഹോദരി സഹോദരന്മാര് വസീയത്ത് ചെയ്യണം. ഹുസൂർ ഉദ്ദേശിക്കുന്ന അതാണ്, 50% അങ്ങനെയുള്ളവരിൽ നിന്നാണ്. അതുകൊണ്ട് കണ്ണൂർ ജമാഅത്ത് ഇക്കാര്യത്തിൽ വളരെ പിന്നിലാണ്. കണ്ണൂർ ജമാഅത്തിലെ സഹോദരി സഹോദരന്മാര് ഈ കുറവ് പരിഹരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എത്രയും വേഗം ഈ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക, അമീറുൽ മോമിനിന്റെ ആഗ്രഹം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഭാഗവാക്കാകുക. അള്ളാഹു തആല നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് അനുഗ്രഹം നൽകുമാറാകട്ടെ. ആമീൻ. ഞായറാഴ്ച മഗ്രിബിന് ശേഷം മറ്റന്നാള് മൗലാന മുഹമ്മദ് ഉമർ സാഹിബ് നാദർ ഇസ്ലാഹോ ഇർഷാദ് ആയതിനു ശേഷം നമ്മുടെ ജമാഅത്ത് സന്ദർശിക്കുക. അന്നേ ദിവസം ഒരു യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഹൃദ്യമായ സ്വീകരണം നൽകേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാവരും അന്നേ ദിവസം ഞായറാഴ്ച മഗ്രിബിന് പള്ളിയിൽ എത്തിച്ചേരാൻ പ്രസൻസ് സാഹിബ് അഭ്യർത്ഥിക്കുന്നു. ആരും വിട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അതുകൊണ്ട് ഈ പരിപാടി വിജയപ്രദമാക്കാൻ എല്ലാ സഹോദരി സഹോദരന്മാരോടും അപേക്ഷിക്കുകയാണ്. താണയിലെ ഖബർസ്ഥാനിലുള്ള നമ്മുടെ പള്ളിയിൽ 5 നമസ്കാരം ഈ 2 മുമ്പ് മുതൽ തുടർന്നു വരുന്നുണ്ട്. 5 നമസ്കാരവും ഇമാമു ജമാഅത്തുമായിട്ട് നമസ്കരിക്കാനുള്ള ഏർപ്പാട് അവിടെ ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തുള്ള സഹോദരന്മാർക്ക് ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അവിടെ പോവുക, നമസ്കരിക്കുക. പ്രത്യേകിച്ച് ടൗണാണ്, അവിടെ ഒരു വലിയ പള്ളി വരേണ്ട അത്യാവശ്യമുണ്ട്. കാരണം നമ്മുടെ സാന്നിധ്യം അവിടെ അറിയിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിലും സഹോദരന്മാർ ശ്രദ്ധിക്കുക. കൈസവ അറിയിക്കുന്നു, അടുത്ത വെള്ളിയാഴ്ച മഗ്രിബിന് ശേഷം, അടുത്ത വെള്ളിയാഴ്ച മഗ്രിബിന് ശേഷം മജ്ലിസ് ഖുദാമുൽ അഹമ്മദിയ അഖിലേന്ത്യാ സദർ മൗലവി ഇസ്മായിൽ താഹിർ സാഹിബിനെ കണ്ണൂർ ടൗൺ പള്ളിയിൽ കണ്ണൂർ മേഖല ഖുദാമുൽ അഹമ്മദിയയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകുന്നു. മുഴുവൻ ഖാദിമീങ്ങളും അത്ഫാലുകളും പരിപാടിയിൽ സംബന്ധിക്കേണ്ടതാണ്. സമയം മഗ്രിബിന് ശേഷം വെള്ളിയാഴ്ച ഫെബ്രുവരി 3-ാം തീയതി കോഴിക്കോട്ട് വെച്ച് ഖുദാമുൽ അഹമ്മദിയ ലായയമൽ പ്രകാശനം ചെയ്യുന്നതാണ്. ഈ ചടങ്ങിൽ കഴിയുന്നത്ര മജ്ലിസ് മുഴുവൻ മജ്ലിസ് അമല അംഗങ്ങളും പങ്കെടുക്കാൻ അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു. സഹോദരന്മാര്, നമ്മളെ രോഗികളായ സഹോദരി സഹോദരന്മാരെയും ദുആയിൽ ഓർക്കുക. അമീറുൽ മോമിനീനെ പ്രത്യേകം ദുആയിൽ ഓർക്കുക. ജൂബിലി വർഷമായതുകൊണ്ട് പ്രത്യേകമായും ദുആയിൽ ഊന്നൽ നൽകാൻ ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر